ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ഡോക്ടർ ഗിരീഷ് നായർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സാൽവി.
ഡോക്ടർ ഗിരീഷ്, പാർക്കിൻസൺസ് അസുഖത്തിന് ഒരു അപൂർവ ശസ്ത്രക്രിയ റോയൽ മെൽബൺ ഹോസ്പിറ്റലിലെ താങ്കൾ അടങ്ങിയ ഒരു ടീം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അതും പാർക്കിൻസൺസ് രോഗത്തിന് ഇത്തരത്തിൽ നടന്ന ലോകത്തെ തന്നെ ആദ്യത്തെ ശസ്ത്രക്രിയയായിരിക്കുന്നു ഇത്. ഇതിൽ മുഖ്യ പങ്ക് വഹിച്ച ഡോക്ടർ ഗിരീഷിന് ആദ്യം തന്നെ SBS മലയാളത്തിന്റെ അഭിനന്ദനങ്ങൾ.
നന്ദി സാൽവി.
പാർക്കിൻസൺസ് രോഗത്തിനുള്ള ചികിത്സയായിട്ടാണ് ഈ ശസ്ത്രക്രിയ ചെയ്തത്. എങ്ങനെയായിരുന്നു ഈ ശസ്ത്രക്രിയ? അതേക്കുറിച്ച് തന്നെ ആദ്യം ഒന്ന് വിവരിക്കാമോ ഡോക്ടർ?
ഇത് പാർക്കിൻസൺസിന്റെ സാൽവി, ഇതിപ്പോ നമ്മൾ ചെയ്തു എന്ന് പറയുന്ന അതിന്റെ ഒരു ചികിത്സ എന്നുള്ള രീതിയിലുള്ള ഒരു ശസ്ത്രക്രിയ അല്ല. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിന് ഇതുവരെയുള്ള ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യമായ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് നോക്കും. ചികിത്സിച്ച് മെജോറിറ്റി ആയി പാർക്കിൻസൺസ് അസുഖമുള്ളവരെയും ചികിത്സിക്കുന്ന മരുന്ന് കൊണ്ടാണ്. അത് അതിലൊരു 20% ആൾക്കാർക്കാണ് ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്ന ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയും. അതായത് തലച്ചോറിന്റെ സെലക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇലക്ട്രോഡ്സ്, അതായത് വയേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് അതൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് അതാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. പക്ഷെ ഇതുവരെയുള്ള എല്ലാ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സിംറ്റംസ് മാത്രം കൺട്രോൾ ചെയ്യുന്ന രീതികളാണ്. നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ ശ്രമിച്ചത്, അതായത് തലച്ചോറിന്റെ അതേ ഭാഗങ്ങളിലേക്ക് നേരത്തെ നമ്മൾ ചെയ്ത പല റിസർച്ചിന്റെ ബേസിസിൽ ചൂസ് ചെയ്ത കുറെ സ്പോട്ട്സിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്ന സെൽസ് ഇംപ്ലാന്റ് ചെയ്തു. നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ സെൽസ് നോർമൽ സെൽസ് ആയിട്ട് വളർന്ന് ഈ പാർക്കിൻസൺസ് കുറഞ്ഞു പോകുന്ന ഡോപ്പമീൻ എന്ന് പറയുന്ന കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഉള്ള ഒരു ചികിത്സയ്ക്കുള്ള ഒരു ട്രയലാണിത്. അതായത് ചികിത്സാ രീതിയല്ല, തൽക്കാലം ഒരു ട്രയലാണ്. അത് സക്സസ്ഫുൾ ആയാൽ അത് പാർക്കിൻസൺസ് ലോകം എമ്പാടും ചികിത്സിക്കുന്ന രീതി തന്നെ മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ ആകാൻ വകയുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറയാം.
അതെ, ഇത് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് അതിനെ കുറിച്ച് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ടൈപ്പ് ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രത്യേകതരം സെൽസ് ആണല്ലോ ഉള്ളത്. അപ്പൊ അതെല്ലാം ഉണ്ടായി വരുന്ന ഏറ്റവും ബേസിക് സെല്ലാണ് സ്റ്റെം സെൽ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ടൈപ്പ് ഒരു സെല്ല് തലച്ചോറിന്റെ ഈ ഡോപ്പമിൻ ഉണ്ടാകുന്ന ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് അത് തന്നെ ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്താൽ പാർക്കിൻസൺസിനുള്ള ഒരു നോർമൽ സെല്ലായിട്ട് അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇത് പേഷ്യന്റിൽ പരീക്ഷിച്ചു നോക്കുമായിരുന്നു അല്ലേ?
സാധാരണ ഇങ്ങനെ എന്തൊരു ട്രയൽ വരുമ്പോഴും ഹ്യൂമൻസിൽ ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി വേറെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് റാറ്റ്സിലും പിന്നെ മങ്കീസിലും എല്ലാം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. മങ്കീസ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ കെമിക്കലി ട്രീറ്റ് ചെയ്ത് പാർക്കിൻസൺസ് പോലത്തെ സിംറ്റംസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ സെൽസ് അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് രണ്ടാമതും ടെസ്റ്റ് ചെയ്ത് വേറെ കുറെ സ്കാൻസും കെമിക്കൽ അനാലിസിസ് എല്ലാം ചെയ്തപ്പോൾ അതിന് നല്ല റിസൾട്ട്സ് ഉണ്ടായി. അതിനുശേഷമാണ് ഹ്യൂമൻസിലേക്ക് ഇത് ട്രയൽ ചെയ്യുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന അതിന്റെ വെറും ഫസ്റ്റ് സ്റ്റേജ് ആണ്, Phase 1 trial എന്ന് പറയും. Phase 1 trial നമ്മൾ ഇതിന്റെ സേഫ്റ്റിയും പിന്നെ എത്ര സെൽസ് സേഫ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാന്നുള്ളതിന്റെ ട്രയലാണ്. ഈ ഫേസിൽ 12 patientsനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് എത്ര നാൾ കൊണ്ട് അറിയാൻ സാധിക്കുമേ ഇത് സക്സസ്ഫുൾ ആയി എന്നുള്ളത്?
വേൾഡ് ഫസ്റ്റ് ഒരു ടെക്നോളജിയും അല്ലെങ്കിൽ ഒരു സർജിക്കൽ ടെക്നീക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ആരും അത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു ഗൈഡ് ലൈൻ ഹ്യൂമൻസിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ സിമിലർ റിസർച്ച് പ്രോജക്ട്സും പിന്നെ നമ്മൾ ലാബ് സ്റ്റഡീസും നമ്മൾ പ്രതീക്ഷിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു 4 to 6 months എങ്കിലും എടുക്കാം ഒരു ചേഞ്ച് കാണാൻ. പക്ഷേ ഈ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാൻ പോകുന്ന അറ്റ്ലീസ്റ്റ് 12 months മോണിറ്റർ ചെയ്ത് ഒരു 12 to 24 months നമ്മൾ ഒരു ഡെഫിനറ്റീവ് റിസൾട്ട്സ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത്ര വാർത്താ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം?
വാർത്താ പ്രാധാന്യം ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമ്മൾ മെഡിക്കൽ ന്യൂറോ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ടെക്നീക്സും പുതിയ ടെക്നോളജി വഴിയും പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പൊ പാർക്കിൻസൺസിന്റെ ചികിത്സയിലെ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ, അതിനുശേഷം ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ട് ഒരു 10-15 കൊല്ലത്തിൽ കൂടുതലായി. അതിനപ്പുറത്തോട്ട് ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നമ്മൾ ഇതുവരെ ഉള്ള എല്ലാ ചികിത്സാ രീതികൾക്കും ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പയറി ഡേറ്റോടുകൂടിയാണ് വരുന്നത്. മരുന്നുകൾ വർക്ക് ചെയ്യുന്ന ഒരു കാലാവധിയുണ്ട്, അത് തന്നെ ഡീപ് ബ്രെയിൻ സിമുലേഷൻ വർക്ക് ചെയ്യുന്ന ഒരു കാലാവധിയുണ്ട്. പക്ഷെ നമ്മുടെ പാർക്കിൻസൺസ് എന്നുള്ള അസുഖം അത് ചികിത്സിക്കുന്നില്ല, സിംറ്റംസിനെ മാത്രമാണ് ചികിത്സിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ സ്റ്റെം സെൽസ്, അതായത് ഉള്ളിൽ നിന്ന് തന്നെ ആ സെൽസ് ഉണ്ടാക്കിയെടുത്ത് അത് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് ലോകത്ത് ഇതിനു മുമ്പ് വേറെങ്ങും ശ്രമിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റെം സെൽസും ഒരു പ്രത്യേക രീതിയിൽ അമേരിക്കയിൽ ഒരു ലാബിൽ ഉണ്ടാക്കി കൾച്ചർ ചെയ്ത് അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. ആ സ്റ്റെം സെൽസ് ഉണ്ടാക്കി വന്ന രീതിയും ഇതുവരെ ലോകത്ത് വേറെങ്ങും ചെയ്തിട്ടില്ല.
ഓക്കെ, എങ്ങനെയായിരുന്നു ആ രീതി? ഞാൻ വാർത്തകളിൽ വായിക്കുകയുണ്ടായി അത് എക്സിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തതെന്നും മറ്റും.
സാധാരണ സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസി ഇതിൽ ഉണ്ടാകാതെ പോയ എംബ്രിയോയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ എംബ്രിയോണിക് സ്റ്റെം സെൽ എന്ന് വിളിക്കും. അതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്നാമത് നമ്മളൊരു എംബ്രിയോ എന്ന് എടുക്കുമ്പോൾ, ഇപ്പൊ ലോകത്തെമ്പാടും എംബ്രിയോണിക് സ്റ്റെം സെൽ ട്രയൽസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അതിന്റെ ഒരു എത്തിക്കൽ സൈഡ് ഉണ്ട്. അതായത് ഉണ്ടാകാതെ പോയ ഒരു കുഞ്ഞിന്റെ സെൽസ് എടുത്ത് നമ്മൾ ഇങ്ങനെ പരീക്ഷിക്കുന്നു, അതിന് ഭാവിയിൽ എന്ത് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ സ്റ്റെം സെൽ ഞങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എംബ്രിയോണിക് അല്ല, അതായത് അത് ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള ടെക്നീക്കിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യപ്പെട്ട ഒരു എഗ്ഗിനെ നമ്മൾ ലാബില് അതിനെ കെമിക്കലി ട്രീറ്റ് ചെയ്ത് സ്റ്റെം സെല്ലാക്കി മാറ്റിയെടുത്താണ്. അപ്പൊ ആ രീതി എന്ന് പറയുമ്പോൾ അതിന് എത്തിക്കൽ ഇഷ്യൂസ് ഇല്ല, അതിന് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ടെക്നീക്കാണ്. അതായത് ഈ ടെക്നീക്ക് സക്സസ്ഫുൾ ആയാൽ നമുക്ക് ലാബിൽ തന്നെ ആ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതും ഒരു വളരെ വ്യത്യാസമാണ്. പിന്നെ അതിന്റെ സർജിക്കൽ ടെക്നീക്ക് ഇതിനു മുമ്പ് എങ്ങും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത്, ഞാൻ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത് പാർക്കിൻസൺസിന് ഡീപ് ബ്രെയിൻ സിമുലേഷനാണ് ചെയ്യുന്നത്. ആ ടെക്നീക്കിനെ നമ്മൾ പലതരം, ഇപ്പോൾ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത പേഷ്യന്റിന്റെ ഒരു ബ്രെയിനിന്റെയും സ്കള്ളിന്റെ ഒരു ഡമ്മി ഉണ്ടാക്കി അത് ഓപ്പറേറ്റീവ് തിയേറ്ററിൽ കൊണ്ടുപോയി നമ്മുടെ സർജിക്കൽ ടെക്നീക്ക് തന്നെ മോഡിഫൈ ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സർജിക്കൽ ടെക്നീക്ക് വഴിയാണ് ചെയ്തത്. അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ വ്യത്യസ്തമായ ഉള്ള ഫീച്ചേഴ്സ്. അത് കാരണമാണ് ഇതിന് ഇത്ര ഒരു ലോകത്തെമ്പാടും ഒരു അപ്രീസിയേഷൻ ഉണ്ടാകാൻ കാരണം.
ഓക്കെ ഓക്കെ, അത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റെം സെൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശസ്ത്രക്രിയ നടത്തിയതെന്ന്. ഇത് ഇനി ഒരു 6 മാസം അല്ലെ 1 വർഷത്തിനുള്ളിൽ ഇത് സക്സസ്ഫുൾ ആയോ എന്ന് അറിയാൻ സാധിക്കും. ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ മറ്റുള്ള അസുഖങ്ങൾക്കും ഇതൊരു ചികിത്സാ രീതിയായി മാറാൻ സാധ്യതയുണ്ടോ?
ഈ പാർക്കിൻസൺസില് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഏത് കെമിക്കലിന്റെ കുറവ് കൊണ്ടാണ് വരുന്നത്, ഏത് ഭാഗത്തുള്ള സെൽസിന്റെ നാശം വന്നിട്ടാണ് അങ്ങനെ അസുഖം വരുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കി ഈ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്, അതായത് ഈ അൽസൈമേഴ്സ് അതുപോലത്തെ അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇപ്പോ നമ്മുടെ ഈ റിസർച്ച്, ഈ സ്പെസിഫിക് റിസർച്ച് മെയിനായിട്ട് പാർക്കിൻസൺസിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഇതിൽ എക്സ്റ്റെൻഡഡ് ആപ്ലിക്കേഷൻസ് ബ്രെയിനിലെ വേറെ അസുഖങ്ങളിലേക്ക് ഉണ്ടാകും. അതിന് വേണ്ടി നമ്മൾ വേറെ സ്റ്റഡീസ് നടത്തി ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ.
ഓക്കെ, ഡോക്ടർ ഗിരീഷ് ഇതിന്റെ ഈ ശസ്ത്രക്രിയയുടെ ടീമിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ആളാണ്.
ഈ ശസ്ത്രക്രിയ സർജനായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന ടീം മെമ്പേഴ്സ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത്, അതായത് പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ഇപ്പൊ ഇത് ട്രയലിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒത്തിരി ടെസ്റ്റ് ഒക്കെ നടത്താനുണ്ട്. അതായത് ഈ പേഷ്യന്റ് ഇങ്ങനെയുള്ള ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാകാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ എന്നുള്ളത് തന്നെ അനലൈസ് ചെയ്യാൻ. അതിനുവേണ്ടി എന്റെ കൊളീഗായ ഒരു ഡോക്ടർ ആൻഡ്രൂ എവൻസ് ന്യൂറോളജിസ്റ്റ് ആണ്, അദ്ദേഹമാണ് ന്യൂറോളജിസ്റ്റ്. പിന്നെ ന്യൂറോ സർജൻ ആയിട്ട് ശസ്ത്രക്രിയ ചെയ്തത് ഞാനാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ടീമിൽ ഞാൻ മെയിൻ ആയിട്ട് ഞാനും എന്റെ കൂടെയുള്ള ന്യൂറോളജിസ്റ്റുമാണ്. പിന്നെ ഞങ്ങളെ സഹായിക്കാൻ സ്റ്റെം സെൽ സയന്റിസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫ്, പിന്നെ പ്രൊസീജിയർ ചെയ്യുന്നതിനായിട്ട് അസിസ്റ്റ് ചെയ്യാനുള്ള എന്താ പറയുക ആനസ്തെറ്റിസ്റ്റ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പക്ഷെ ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും
ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് എത്രത്തോളം റിസ്കി ആയിരുന്നു ഈ ശസ്ത്രക്രിയ?
ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തലച്ചോറിനകത്തേക്ക് ഒരു ട്യൂബ് പോലെ കടത്തി വിട്ടിട്ട് അതിനകത്തൂടെ ഇഞ്ചക്ട് ചെയ്യാണ്.
സാധാരണ നമ്മള് തലച്ചോറിലേക്ക് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചെയ്യുന്നതിന് നമ്മൾ രണ്ട് ലൊക്കേഷൻസിലേക്കാണ് അങ്ങനത്തെ വയേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഓപ്പറേഷന്റെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ 14 ലൊക്കേഷൻസിലാണ് നമ്മൾ ഇൻജെക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ 14 ലൊക്കേഷൻസിൽ ഇൻജെക്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഈ മെത്തേഡ് നമ്മൾ ഡിവൈസ് ചെയ്തെടുത്ത് എന്താന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യവും നമ്മൾ ഈ തലച്ചോറിലേക്ക് ഒരു ട്യൂബ് ഇറക്കുമ്പോൾ അത് തെറ്റായ ഒരു ഭാഗത്തിലേക്ക് വല്ലതും പോവുകയാണെങ്കിൽ അതിന് ബ്ലീഡിങ്ങോ സ്ട്രോക്ക് ഈവൻ ജീവന് വരെ അപകടം വരാം. അപ്പം വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പക്ഷെ നമ്മളത് മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സർജിക്കൽ ടെക്നീക്ക് കാരണം വളരെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റി.
ഓക്കെ, അപ്പൊ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, എന്തായാലും വിജയകരമായി പൂർത്തിയാക്കി. ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഒരു വിജയത്തിന് മുൻപ് 2-3 ആഴ്ചകൾക്ക് മുന്നേ ഞാൻ തോന്നുന്നു ഡോക്ടർ ഗിരീഷ് തന്നെ മറ്റൊരു ശസ്ത്രക്രിയ ടീമിൽ ഉൾപ്പെടുകയും അത് വാർത്തകളിൽ ഇടം നേടുകയൊക്കെ ചെയ്തിരുന്നു. അത് എന്ത് രോഗത്തിന് വേണ്ടിയായിരുന്നു അതെന്നും എന്തുകൊണ്ട് അതിന് വാർത്താ പ്രാധാന്യം ലഭിച്ചു എന്നും കൂടി ഒന്ന് വ്യക്തമാക്കാമോ?
അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർക്കിൻസൺസിന്റെ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ ഒരു ശസ്ത്രക്രിയയാണ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് തലച്ചോറിനകത്ത് നേരത്തെ തൊട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷനിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഒരു വയർ ഇൻസേർട്ട് ചെയ്ത് എന്നിട്ട് അതിനെ വേറെ നമ്മുടെ നെഞ്ചിന്റെ പുറത്തേക്ക് പേസ് മേക്കർ പോലുള്ള ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നമ്മൾ കറണ്ട് കൺട്രോൾ ചെയ്തിട്ട് പാർക്കിൻസൺസിന്റെ സിംറ്റംസ്, അതായത് ട്രെമേഴ്സ്, പിന്നെ നടക്കാൻ പറ്റാഴിക, അബ്നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന എക്വിപ്മെന്റിന്റെ 1-2 കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ വയറിന് ചുറ്റിനും ഒരു സർക്കുലർ, ഒരു സ്പെരിക്കൽ രൂപത്തിലാണ് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മള് ഉദ്ദേശിക്കുന്ന സ്ട്രക്ചേഴ്സിലേക്ക് അല്ലാണ്ട് നമ്മൾ ആഗ്രഹിക്കാത്ത സ്ട്രക്ചേഴ്സിലേക്ക് കൂടെ ആ കറണ്ട് സ്പ്രെഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ചിലപ്പോൾ കുറച്ച് സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിച്ച ഒരു വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് നമുക്ക് കറണ്ട് പോകുന്ന ഡയറക്ഷൻ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ആ ടൈപ്പ് ടെക്നോളജി ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ ഉപയോഗിച്ചിട്ടില്ല. അത് എനിക്ക് ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റി. പിന്നെ അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാറ്ററി നെഞ്ചിന്റെ ചെസ്റ്റ് വാളിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്നൊരു എക്വിപ്മെന്റ് അതിന്റെ മേലിലേക്ക് വെച്ചിട്ട് ആണ് അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ പുതിയതായിട്ട് നമ്മൾ ഉപയോഗിച്ച ടെക്നോളജി വഴി നമുക്ക് ഈ ഐപാഡ് പോലെയുള്ള ഒരു ഡിവൈസ് വഴി, ബ്ലൂടൂത്ത് ടെക്നോളജി വഴി നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് വളരെ പേഷ്യന്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ അതിന്റെ ടെക്നോളജി ഇച്ചിരി കൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ പേഷ്യന്റ് ചിലപ്പം നമുക്ക് ഒത്തിരി പേഷ്യൻസ് ഇൻട്രസ്റ്റേറ്റ് ചെയ്യുന്ന ഒക്കെ വരാറുണ്ട്. അപ്പോ അവർക്ക് ആ ദൂര സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് ബാറ്ററി ഇപ്പൊ അനലൈസ് ചെയ്യണേ നമ്മൾ അവരെ അടുത്തുള്ള ഒരു ഡോക്ടറിന്റെ അടുക്കലോ അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ അടുത്തേക്കോ വരുത്തേണ്ടി വരും. ഈ ടെക്നോളജി ഇച്ചിരി കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയി കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു റിമോട്ട് ലൊക്കേഷനിൽ നിന്ന് തന്നെ ആ ബാറ്ററിയിലേക്ക് ആക്സസ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് ട്രബിൾ ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രണ്ട് കാര്യങ്ങളായിരുന്നു അതിന്റെ
പ്രത്യേകതകൾ.
അതെ അതെ, ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ടാണ് അത് ചെയ്തത്. ലോകത്ത് തന്നെ ഒരു 10-15 കേസ് അത് അങ്ങനത്തെ എക്വിപ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്കത് ഓസ്ട്രേലിയയിൽ ആദ്യത്തേതായിട്ട് ഉപയോഗിക്കാനുള്ള ഭാഗ്യം കിട്ടി.
ഓക്കെ, എന്തായാലും വളരെ അപൂർവമായ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയ ആളാണ് ഡോക്ടർ ഗിരീഷ് നായർ. ഇത്രയും സമയം എസ് ബി എസ് മലയാളത്തോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ഗിരീഷ് നായർ.
താങ്ക് യു സാൽവി. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കിട്ടിയത് ഒരു നേട്ടം എന്നുള്ള കൂടുതൽ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇന്ത്യ എന്ന് വന്നേക്കുന്ന മലയാളികൾ അല്ലാതെ ബാക്കി ഇന്ത്യൻ ഡോക്ടേഴ്സിന് വേണ്ടി തന്നെ ഉണ്ടാകുന്ന ഒരു നേട്ടവും ഒരു റെക്കഗ്നേഷൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.